Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Sarvastu Karnatva. Sarveshahi Vastuna. Kala Agasadina. കാരണം ധർമ്മ സർവവസ്തുക്കൾക്കും അത് കാരണമാണ്. കാല ആകാശ ദിക് മനസ്സ് തുടങ്ങി സർവത്തിനും കാരണമാണ് ബ്രഹ്മ. അതുകൊണ്ട് ബ്രഹ്മം അനന്തമാണ്. ആ ബ്രഹ്മത്തെ അപേക്ഷിച്ച് സർവം പരിച്ഛിന്നമാണ്. ബ്രഹ്മത്തെ അപേക്ഷിച്ച് സർവം പരിച്ഛിന്നമായി. അങ്ങനെയാണെങ്കിൽ സർവത്തെ അപേക്ഷിച്ച് ബ്രഹ്മം എന്തുകൊണ്ട് പരിച്ഛിന്നമായിക്കൂടാ? ഒരു പക്ഷം മാത്രം എന്തിനാ ചിന്തിക്കുന്നു? ഈ പുസ്തകത്തെ അപേക്ഷിച്ച് മേശ പരിച്ഛിന്നമാണ്. അതുകൊണ്ടാണ് തിരിച്ച് സംഭവിക്കുന്നത്. എന്താണോ മേശയെ അപേക്ഷിച്ച് പുസ്തകം പരിച്ഛിന്നമാണ്. എന്തായാലും ഈ പ്രപഞ്ചം വ്യാപകമാണ്. ബ്രഹ്മത്തെ അപേക്ഷിച്ച് ഈ പ്രപഞ്ചം പരിച്ഛിന്നമാണ്. എന്തായാലും സൃഷ്ടി അംഗീകരിക്കുന്നു, അംഗീകരിച്ചുകൊണ്ടാണ് സംഭവിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി. അപ്പൊ സൃഷ്ടി എന്ന് പറയുന്ന ഒന്നിനെ കൂടെ അംഗീകരിക്കേണ്ടി വരുന്നു. നമുക്കിവിടെ പുസ്തകത്തെയും മേശയെയും അംഗീകരിക്കേണ്ടി വരുന്നു. പറയുന്നു മേശയെ അപേക്ഷിച്ച് പുസ്തകം പരിശീലനമാണെങ്കിൽ അതേ യുക്തി തിരിച്ചും പറയാം. മേശയെ അപേക്ഷിച്ച് പുസ്തകം പരിശീലനമാണ്. അതുപോലെ സൃഷ്ടികർത്താവിനെ അപേക്ഷിച്ച് ഈ സൃഷ്ടി പരിച്ഛിന്നമാണെങ്കിൽ ഈ വിപുലമായ സൃഷ്ടി അപേക്ഷിച്ച് സൃഷ്ടി കർത്താവ് എന്തുകൊണ്ട് പരിച്ഛിന്നമായിട്ടുണ്ട്? അതിനെന്താ യുക്തിഭംഗം എന്നാണ് അതിന് പറയുന്നത്. കാര്യ അപേക്ഷയ വസ്തുത അന്ധവത്വം വിധിച്ച് കാര്യത്തെ അപേക്ഷിച്ച് കാരണത്തെ പരിച്ഛേദമുണ്ടെന്ന് സ്വീകരിക്കുക. വസ്തു പരിച്ഛേദം എന്തുകൊണ്ട്? വസ്തു പരിച്ഛേദം എവിടെയാ വരുന്നത്? ഒന്നിനും മറ്റൊന്നായിരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ പറയുന്നു ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടിയുണ്ടായി. എന്താ ആകാശം, വായു, കാലം തുടങ്ങിയ എല്ലാം, അഗ്നി, ജലം, ഭൂമി എല്ലാം അതിൽ നിന്നുണ്ടായി. ഈ ഉണ്ടായിരിക്കുന്നതെല്ലാം വേറെ വേറെയാണല്ലോ. ഈ ഉണ്ടായതെല്ലാം ഒന്നല്ലല്ലോ, വേറെ വേറെ വസ്തുക്കളാണല്ലോ. ഒന്നിൽ നിന്ന് പല വസ്തുക്കളുണ്ടായി. എന്തായാലും ഇവിടെ ഭേദം സംഭവിച്ചു കഴിഞ്ഞു. സംഭവിച്ച സ്ഥിതിക്ക് പറയേണ്ടി വരും ഇതാ ഈ ഭൂമി ഇതല്ല. സൂര്യൻ എന്ന് പറയുന്നുണ്ടല്ലോ നേരി നേരി, ഭൂമിയല്ല ആത്മാവ്. ഇവിടെയും പറയും കോശങ്ങളെ നിർവണം ചെയ്തിട്ട് പറയും ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. അങ്ങനെ ഇത് ഭൂമിയല്ല, ജലമല്ല, അഗ്നിയല്ല, വായുവല്ല, ആകാശമല്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഭേദം വന്നു കഴിഞ്ഞു. ഈ കാര്യത്തെ അപേക്ഷിച്ച് അത് വേറെയാണ്. അപ്പൊ വസ്തു പരിച്ഛേദം വന്നു കഴിഞ്ഞു. സൃഷ്ടി അംഗീകരിക്കുകയും സൃഷ്ടിയുടെ നാനാത്വത്തെ അംഗീകരിക്കുകയും ചെയ്താൽ ഭേദം വരും. ഭേദം വന്നു കഴിഞ്ഞാൽ വസ്തു പരിച്ഛേദം വരും. എന്തുകൊണ്ട്? ഭൂമിയല്ല ആത്മാവ് എന്ന് പറയേണ്ടി വരും, ജലമല്ല ആത്മാവ് എന്ന് പറയേണ്ടി വരും. കാര്യ അപേക്ഷയ വസ്തുത അന്ധവത്വം, കാര്യത്തെ അപേക്ഷിച്ച് വസ്തു പരിച്ഛേദം വരുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ കാരണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തെ അപേക്ഷിച്ച് അതിൽ വസ്തു പരിച്ഛേദം വരും. അതുകൊണ്ട് ഇതിന് കാരണമായി ഒന്നിനെ സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇത് ചേർന്ന അനുടത്വാത്കാരി വസ്തു. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ശരിയാണ്, ഇവിടെ പുസ്തകവും മേശയുമുണ്ട്. ഒന്നിനെ അപേക്ഷിച്ച് രണ്ടാമതായി മറ്റൊന്നുണ്ട്. അങ്ങനെ ഉള്ളിടത്ത് വസ്തു പരിച്ഛേദം വരും. ഒന്നിനപേക്ഷിച്ച് മറ്റൊന്ന് പരിച്ഛേദമാണ്, അതിൽ തർക്കമില്ല. പക്ഷേ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി ഉണ്ടായാൽ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു സൃഷ്ടി ഉണ്ടാകാൻ പറ്റത്തില്ല. ഇത് നമുക്ക് വേറിട്ട് അനുഭവപ്പെടുന്നു. പുസ്തകത്തിന്റെ നാമം രൂപം അല്ല മേശയുടെ വ്യക്തമായും ഭേദം അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ വസ്തു പരിച്ഛേദമുണ്ട്, സർവവസ്തുക്കളും പരിച്ഛേദമുണ്ട്. സ്വർണത്തിൽ നിന്ന് വള, കമ്മല്, മോതിരം, മാല എല്ലാം ഉണ്ടാകും. നമുക്ക് പറയാം ഇത് വളയല്ല കമ്മൽ, കമ്മലല്ല മോതിരം എന്ന് പറയാം. അത് ശരിയാണ്. അങ്ങനെ പറയുമ്പോഴും ഇത് സ്വർണമല്ലെന്ന് പറയാൻ കഴിയുന്നില്ല. നമ്മൾ കൽപ്പിക്കുന്നു വള വേറെ മോതിരം വേറെ. ആ കൽപ്പനയ്ക്കനുസരിച്ച് അവിടെ വസ്തു പരിച്ഛേദമുണ്ട്, വളയല്ല മോതിരം, മോതിരം ഉണ്ടാവും. പക്ഷേ ഇത് സ്വർണമല്ല എന്ന് പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവിടെ വസ്തു പരിച്ഛേദമില്ല. കാര്യമായ ആഭരണങ്ങളെ അപേക്ഷിച്ച് കാരണമായ സ്വർണത്തിൽ ഭേദമില്ല. അതുകൊണ്ട് അവിടെ വസ്തു പരിച്ഛേദമില്ല. അതുകൊണ്ടിവിടെ ഉണ്ടായതെല്ലാം അനന്യമായി ഉണ്ടായി. ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടമായതെല്ലാം ബ്രഹ്മത്തോട് അനന്യമായി ഉണ്ടായി. അതുകൊണ്ട് ഈ കാര്യത്തെ അപേക്ഷിച്ച് ആ കാരണത്തിൽ വസ്തു പരിച്ഛേദമില്ല. കാരണം ഇതെല്ലാം അത് തന്നെയാണ്, അതല്ല ഇത് വേറെയാണെന്ന് പറയുമ്പോഴാണ് പറയേണ്ടി വരുന്നത് ഇത് മിഥ്യയാണ്, വേറെയാണെന്നുള്ള നിന്റെ ആ കാഴ്ച, വേറെയായിട്ട് നീ എന്തിനെയാണോ കാണുന്നത് അത് മിഥ്യ എന്നാ പറയുന്നത്. ഇതിന് അതായി കണ്ടു കഴിഞ്ഞാൽ, അനന്യമായി കണ്ടു കഴിഞ്ഞാൽ ഇവിടെ മിഥ്യാത്വമില്ല. മിഥ്യ എന്ന് പറയുന്നതിന് രജ്ജുസർപ്പം എന്ന് പറയുന്ന ഉദാഹരണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വലിയ ഭ്രമമാണ് സംഭവിക്കുന്നത്. ഉദാഹരണം ശരിയല്ലാത്തതുകൊണ്ടല്ല, ആ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കേണ്ട സൂക്ഷ്മതയെ സ്ഥൂല ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ മിഥ്യെന്ന് പറയുമ്പോൾ മറ്റെന്തോ ഒരു ഭാവന നമ്മുടെ ഉള്ളിൽ കടന്നു വരും. ചിലരതിനെ ഉറവ പിടിക്കും, ചിലരതിനൊന്ന് ശരി, ഇത് രണ്ട് ശരിയാണ്. മിഥ്യാശബ്ദം കൊണ്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഭാവനയല്ല മിഥ്യ. ഇവിടെ അത് വളരെ വ്യക്തമാകുന്നു. എന്താണോ അനന്യമാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ, അനന്യമാണ് എന്ന് വെച്ചാൽ എന്താണ്, അത് കാരണത്തിൽ നിന്നും വേറെയല്ല, സ്വർണത്തിൽ നിന്നും വേറെയല്ല ആഭരണം എന്ന് പറയുന്നതേ ഉള്ളൂ. അതാണ് മിഥ്യയുടെ അർത്ഥം. അനുദത്വ കാര്യ വസ്തു, കാര്യം അനുദതമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അനുദതം? വീണ്ടും അതേ ആശയക്കുഴപ്പം. മിഥ്യ എന്ന് പറഞ്ഞാൽ അതേ, കാരണം നമുക്ക് ലോകത്തിൽ ആകെ പരിചയമുള്ളത് ഈ അനുദത്വം മാത്രമാണ്. പഴകിയതും പരിചയിച്ചതും എല്ലാം അനുദത്തെയാണ്. സത്യത്തെ അറിയില്ല, വ്യർത്ഥം എന്താണെന്ന് അറിയത്തില്ല. അതറിയാത്തതുകൊണ്ട് എന്ത് പറഞ്ഞാലും അതിനെ അനുദതമായിട്ടേ ഗ്രഹിക്കും. വ്യർത്ഥമായി ഒന്നിനെയും ഗ്രഹിക്കാൻ ഉള്ള ശീലം ബുദ്ധിക്കില്ല. അത് പാരമാർത്ഥികമായാലും ശരി, വ്യാവഹാരികമായാലും ശരി, വ്യാവഹാരികമായി പോലും സത്യത്തെ ഗ്രഹിക്കാൻ വലിയ പ്രയാസം. സത്യത്തെക്കുറിച്ച് നമുക്കെന്താണ് ഉള്ളത്? കേവല സങ്കല്പങ്ങൾ മാത്രമാണ്. അല്ലാതെ വ്യാവഹാരികമായി പോലും സത്യം എന്താണെന്ന് നമുക്കൊരിക്കലും അറിയില്ല. സത്യത്തെക്കുറിച്ചുള്ള ഭാവനകളെ നമ്മൾ സത്യമാണെന്ന് ധരിക്കുന്നു, അത്രയും. പരമാർത്ഥത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിനെ അനുദതമായി ഗ്രഹിക്കാൻ കഴിയില്ല. നഹി കാരണം വ്യതിരേകീണ കാര്യം നാമ വസ്തു അസ്ഥി. കാരണത്തിൽ നിന്നും വേറിട്ട് ഒരു കാര്യവും ഇല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാര്യകാരണ ബന്ധത്തെ സ്വീകരിക്കുന്നുണ്ടോ? ഉള്ളതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ കാരണത്തെ അന്വേഷിക്കുന്നത്. തനിക്കൊരു കാരണമുണ്ട്, അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒരു കാരണം വേണമല്ലോ. അപ്പൊ കാര്യകാരണ ബന്ധമെന്ന് പറയുന്നത് പ്രത്യക്ഷാനുഭവമാണ്. പക്ഷെ ആ പ്രത്യക്ഷാനുഭവം പ്രാപഞ്ചികമായ പ്രപഞ്ചത്തിലെ ഓരോ കാര്യകാരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സ്വർണത്തിൽ നിന്ന് ആഭരണം ഉണ്ടാകുന്നു, മണ്ണിൽ നിന്ന് പാത്രങ്ങളുണ്ടാകുന്നു, ഈ കാര്യകാരണത്തെ കാണുന്നു. ഈ അനുഭവത്തെ ആധാരമാക്കി പിന്നീട് ചിന്തിക്കുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ സമസ്ത പ്രപഞ്ചത്തിനും കാരണമായിരിക്കുന്നത് എന്നത്. അപ്പൊ ഇവിടെ കാണുന്ന കാര്യകാരണങ്ങളിൽ ഒരു നിയമം നമ്മൾ കാണുന്നുണ്ട്. എന്താണോ സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണത്തിന് സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റുന്നില്ല, കാര്യം തന്നെയാണ്. പക്ഷെ ആഭരണം വിചാരിക്കുന്നു കുറച്ച് സമയം ഞാൻ സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കട്ടെ, അത് കഴിയുന്നില്ല, അതാണ് അതിന്റെ അനന്യത. നമ്മൾ ഇവിടെ കാണുന്ന പ്രത്യക്ഷമായി അനുഭവിക്കുന്ന കാര്യകാരണങ്ങളിൽ ഈ നിയമം അലംഘനീയമാണ് എന്ന് നമുക്ക് പറയാം. ദൈവികമായ നിയമം, ഈ നിയമത്തെ ആർക്കും മാറ്റാൻ സാധ്യമല്ല. ഒരു ബുദ്ധിയുണ്ടും ഒരു സിദ്ധിയുണ്ടും ഇതിനെ മാറ്റാൻ പറ്റില്ല. എവിടെയെങ്കിലും ആഭരണത്തെ സ്വർണത്തിൽ നിന്ന് മാറ്റിവെക്കുക, എവിടെയെങ്കിലും ഒരു ആഭരണ സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കുക, ഇത് സാധ്യമല്ല. ഇതെന്താണ്? ഇത് പരമമായ സത്യം, പരമാർത്ഥ സത്യമാണ്. ആഭരണത്തിന് സ്വർണത്തിൽ നിന്ന് മാറിയിരിക്കാൻ കഴിയുന്നില്ല. ഈ പരമാർത്ഥ സത്യം ഈ കാര്യകാരണ ബന്ധത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥമാണല്ലോ. ഈ പരമാർത്ഥ സത്യം ഇങ്ങനെ പിറകിലേക്ക് പോയി ഈ പ്രപഞ്ച കാരണവും ഈ പ്രപഞ്ചകാര്യവുമായിട്ടും ഉണ്ടായിരിക്കണം, ഉണ്ടായേ പറ്റും. നിങ്ങളിതിന് എവിടെയെങ്കിലും ഒരു മാറ്റം നമ്മൾ കാണും, എവിടെയെങ്കിലും ആരെങ്കിലും അത് കണ്ടുപിടിക്കണം. എന്താണോ സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണം സ്വർണത്തെ വിട്ട് വേറെ സ്ഥലത്തിരിക്കുന്നു, അത് സംഭവിക്കുന്നേയില്ല. എന്തുകൊണ്ട് മാറ്റം സംഭവിക്കാത്തത്? കാരണം അത് സത്യമായിട്ടുണ്ട്, നിയമസത്യമാണ്, അതാണ് പരമാർത്ഥം. ആ പരമാർത്ഥതയാണ് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ആ പരമാർത്ഥതയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് മാറാൻ കഴിയത്തില്ല. അതിനാണ് സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിലൂടെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അറിയാത്തതിന് തന്നെ പറയുന്നു സത്യവും ജ്ഞാനവും അനന്തതയും ഈ പ്രപഞ്ചത്തിൽ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രപഞ്ചത്തെ നമ്മൾ അനന്തമെന്ന് പറയുന്നു, പ്രപഞ്ചത്തെ സത്യമായി അറിയുന്നു, പ്രപഞ്ചത്തെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം അത് നിലനിൽക്കുന്നു. അപ്പൊ സത്യജ്ഞാന അനന്തങ്ങളിലൂടെയാണ് പ്രപഞ്ചം പ്രകാശിക്കുന്നത്. ആ സത്യജ്ഞാന അനന്തത്തിൽ നിന്നും ഈ പ്രപഞ്ചത്തെ വേർതിരിക്കാൻ വയ്യ, അതാണ് അനന്യത എന്ന് പറയുന്നത്. അതാണ് കാരണം വ്യതിരേകേണ, കാരണത്തിൽ നിന്ന് വേറിട്ട് കാര്യം നാം വസ്തുതോസ്തു, കാര്യം എന്ന് പറയുന്ന ഒന്നില്ല. ഈ അനന്യതയെ മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, യുക്തിക്ക് തടസ്സമില്ല. ഇതാ കാരണബുദ്ധി നിവർത്തിയത്, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് കാരണബുദ്ധി നിവർത്തിച്ചത്? അങ്ങനെ എവിടെയെങ്കിലും കാര്യം കാരണത്തിൽ നിന്നും മാറിയിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞാ ഈ ആഭരണം സ്വർണമല്ല, ഈ പാത്രങ്ങളൊന്നും മണ്ണല്ല, അങ്ങനെ ഇന്നുവരാരും പറഞ്ഞിട്ടില്ല. സത്യത്തിനൊരിക്കലും മാറ്റം വരാൻ വഴി മാറത്തില്ല, മൂന്ന് കാലത്തിനൊന്നും മാറ്റം വരത്തില്ല. അങ്ങനെ വന്നെങ്കിൽ സംഭവിക്കുക എന്ന് പറയുന്നത് വെറും കൽപ്പന മാത്രം, ഭാവന മാത്രമാണ്. യഥ കാരണബുദ്ധി നിവൃത്തി ചെയ്ത കാരണത്തിൽ നിന്നും വേറിട്ടൊരു കാര്യം ഉണ്ടായെങ്കിൽ ഒരു കൽപ്പനയാണ് എങ്കിൽ ആ കാര്യത്തിൽ നിന്നും കാരണത്ത് ബുദ്ധി പോയനെ, അത് പോകുന്നില്ല. അപ്പോ കാര്യത്തിൽ എപ്പോഴും കാരണബുദ്ധിയുണ്ട്, പ്രപഞ്ചത്തിൽ എപ്പോഴും ആത്മബുദ്ധിയുണ്ട്. ആ പ്രപഞ്ചത്തിലുള്ള ആത്മബുദ്ധി ബ്രഹ്മബുദ്ധിയെ വിശദമാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സത്യം ജ്ഞാനം അനന്തം. ഈ സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്നത് ഈ കാര്യമായിരിക്കുന്ന പ്രപഞ്ചത്തിൽ അനുഭവപ്പെടുന്ന കാരണബുദ്ധിയാണ്. ആ കാരണബുദ്ധി ഒരിക്കലും ഇവിടെ നിന്ന് മാറുന്നില്ല. എങ്ങനെ മാറും? ഒരുവന് ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു ദേശത്ത് സത്ത് സ്വന്തം ഉണ്മയിൽ നിന്ന് വിട്ടുപോവുക, സ്വസ്വരൂപമായ ജ്ഞാനത്തിൽ നിന്ന് മാറിക്കൊള്ളുക, ജ്ഞാനം ആനന്ദതയിൽ നിന്ന് മാറിപ്പോയത് സംഭവിക്കത്തില്ല. ആർക്കും ഒരിക്കലും ഒരിടത്ത് സംഭവിച്ചിട്ടില്ല. കാരണത്തിൽ നിന്ന് കാര്യത്തിന് വേർപെടാൻ സാധ്യമല്ല. യഥാ കാരണബുദ്ധിർ നിവർത്തേത്, അങ്ങനെ വന്നിരുന്നെങ്കിൽ ശരി, അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യവ സത്യം ദൈവം സദൈവ സത്യം. വാചാരംഭണം വികാരോ നാമധേയം. നാമം നമ്മൾ വേറിട്ട് തോന്നുന്നുണ്ട്, ആഭരണം വേറെ. എന്താണ് അത്? കേവലം വാക്കിന്റെ ആലംബനം മാത്രമാണ്. വാക്കുകൊണ്ട് അങ്ങനെ പറയുന്നു, ആഭരണം പറയുന്നത് സ്വർണത്തിൽ തന്നെയാണ്. വാക്കുകൊണ്ട് അവിടെ പുതിയൊരു വസ്തുവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്വർണത്തിന് മറ്റൊരു വാക്കുപയോഗിച്ചെന്നുള്ളൂ. അതാണ് വാക്കാലംബനം, വാചാരംഭണം എന്നുവെച്ചാൽ വാക്കിന്റെ കേവലം ആലംബനം മാത്രമാണ് ആ കാര്യം. കേവലം നാമം മാത്രം, മനസ്സോ മൃത്തികയെ ജീവ സത്യം. സത്യം മണ്ണ് തന്നെയാണ്. അപ്പൊ കാര്യകാരണ ബന്ധത്തിലുള്ള ഈ സത്യം, ഈ സത്യത്തിൽ നിന്ന് മാറാൻ സാധ്യമെങ്കിൽ ആ സത്യം തന്നെയാണ് പരമാർത്ഥം. നമ്മളെ എതിർക്കുന്ന എന്താണ്? നീ ആത്മാവാണ്, നിന്ന് ആകാശമുണ്ടായി, ആകാശത്ത് നിന്ന് വായു ഉണ്ടായി, ഇങ്ങനെയൊക്കെയാണ് ശ്രുതി പറയുന്നതെന്ന് പറയും. ആ ആകാശം മന്ത്രമാണ്, അതല്ല ശ്രുതി പറയുന്നതിന്റെ താല്പര്യം. ഞാൻ ആത്മാവാണ്, ശരി, എന്നിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് പറഞ്ഞു. ഇത് രണ്ട് കാര്യം എനിക്ക് പിടുത്തമില്ലാത്ത കാര്യമാണ്. ഒന്ന്, ഞാൻ ആത്മാവാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്നിൽ നിന്ന് ആകാശമുണ്ടായെന്ന് പറയുന്നു, അതതിനും വലിയ അസംബന്ധമാണ്. ഞാൻ പറയും, ഞാൻ ആകാശത്തെ ഉണ്ടാക്കിയിട്ടില്ല, ഭൂമി ഉണ്ടാക്കിയിട്ടില്ല എന്നിനി ഞാൻ തറപ്പിച്ചു പറയും. പറയുന്നതിന്റെ താല്പര്യം അതല്ല. അതായത് ഇവിടെ ശ്രുതിയിൽ ഈ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രപഞ്ചവും പ്രപഞ്ചകാരണം ആത്മാവ് ബ്രഹ്മം അതിന്റെ കാര്യം പ്രപഞ്ചം എന്നെല്ലാം പറയുമ്പോൾ അത് പൂർണ്ണമായും ആധ്യാത്മിക ദൃഷ്ടിയിലാണ്. നമ്മൾ നമ്മുടെ ബുദ്ധി കൊണ്ട് കാര്യകാരണ ബന്ധത്തെ അന്വേഷിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്നു ശ്രുതിയിൽ നിന്ന് വേറിട്ട്. നമ്മൾ ഇതിന്റെ കാര്യകാരണത്തെ അന്വേഷിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇത് ആദി ഭൗതിക ദൃഷ്ടി. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പരമമായി ഒരു ലക്ഷ്യത്തിലേക്കാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് മാർഗവും രണ്ടും രണ്ടാണ്. ആധ്യാത്മിക ദൃഷ്ടി വേറെ, ആദി ഭൗതിക ദൃഷ്ടി വേറെ. ഭൗതികമായി ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ച് പഠിക്കുക, കാരണത്തെ കണ്ടുപിടിക്കുക, ഇതെല്ലാം ആദ്യ ഭൗതിക ദൃഷ്ടിയിലാണ്. അതിന് ഈ ശ്രുതിയിലെ ആധ്യാത്മികമായ വെളിപ്പെടുത്തലുകളുമായിട്ട് യാതൊരു ബന്ധവും. നമ്മൾ വെറുതെ അഭിമാനിക്കുന്നതിന് ഒരർത്ഥം. നമ്മളെന്ത് പറയും? ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി എന്നെല്ലാം പറയുമ്പോൾ ആദി ഭൗതിക ദൃഷ്ടിയിൽ പ്രപഞ്ചകാരണത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതിനൊക്കെ പൊരുത്തക്കെടുന്നത് എന്തായി പറയുന്നു? ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, എന്താ അതിൻ്റെ താല്പര്യം? അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്ന് ഭൂമിയുണ്ടായി. ആദി ഭൗതിക ദൃഷ്ടി പഠിക്കുന്നവർക്ക് ഇതിനൊക്കെ ഒരുപാട് പൊരുത്തക്കെടുന്നത് കാണും. എന്നാൽ അതിൽ തന്നെ ആധ്യാത്മികമായ താല്പര്യമുള്ളവരുണ്ട്. അവരെന്ത് ചെയ്യും? ഇതിലെന്തെങ്കിലും പരസ്പര ബന്ധങ്ങളെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചിട്ട് പറയാം, ഇതൊക്കെ നമ്മുടെ അപ്പൂപ്പന്മാർ കണ്ടുപിടിച്ചതാണ് എന്ന് പറയും. അതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. കാരണം ആദ്യ ഭൗതിക ദൃഷ്ടി വേറെ, ആധ്യാത്മിക ദൃഷ്ടി വേറെ. ശ്രുതി ഇത്തരം കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് ആധ്യാത്മിക ദൃഷ്ടിയിലാണ്. നമ്മൾ ലൗകികമായ മനുഷ്യൻ പ്രപഞ്ചകാരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് ആദി ഭൗതിക ദൃഷ്ടിയിലാണ്. അതുകൊണ്ടാണ് ഭാഷകാരൻ പല സ്ഥലത്തും ആവർത്തിച്ച് ആവർത്തിച്ച് പറയും ഈ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തൊന്നും ശ്രുതി താത്പര്യപൂർവം പറയുന്നതല്ല. ഈ സൃഷ്ടി ഇന്നതാണെന്ന് നമ്മളെ പഠിപ്പിക്കാനും സൃഷ്ടിയുടെ കാരണം ഇന്നതാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനും വേണ്ടി പറയുന്നതല്ല. അതിന് അതൊരു താല്പര്യമേ ശ്രുതിവാക്യങ്ങൾക്ക് അങ്ങനെ സൃഷ്ടിയുടെ ഭൗതികമായ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതിൽ യാതൊരു താല്പര്യവും. ശ്രുതിക്ക് താല്പര്യം എന്താണോ ഇതിന്റെ ആധ്യാത്മിക രഹസ്യത്തെ വെളിപ്പെടുത്തുക, ആത്മാവിനെ വെളിപ്പെടുത്തുക. പക്ഷേ ഭൗതികമായ അന്വേഷണവും പഠനങ്ങളും അങ്ങനെയല്ല. അവര് സൃഷ്ടിയിൽ താല്പര്യത്തോടെയാണ് അന്വേഷണം നടത്തുന്നത്. താല്പര്യത്തോടുകൂടി തന്നെ അതിന്റെ സത്യങ്ങളെ വെളിപ്പെടുത്തുന്നു. അതിന് ഭൗതികമായ നിലനിൽപ്പുണ്ട്, വ്യാവഹാരികമായ അടിസ്ഥാനമുണ്ട്. അത് വ്യാവഹാരികമായ ഒരു പ്രയോജനമുണ്ട്, അത് വേറെയാണ്. അതിന്റെ നിയമങ്ങൾ വേറെയാണ്, അവിടുത്തെ കണ്ടെത്തലുകൾ വേറെയാണ്. സത്യത്തെ അന്വേഷിക്കുന്നു എന്നുള്ളതിനേക്ക് രണ്ടും തമ്മിൽ സമാനതയുണ്ട്. അറിയാതെയാണെങ്കിലും ഭൗതികമായ കാരണത്തെ അന്വേഷിക്കുമ്പോൾ അവർ സത്യത്തെ അന്വേഷിക്കുന്നു. എന്താണ് ഇതിന്റെ പിന്നിലുള്ള സത്യം? അതിനപ്പുറം ഇത് രണ്ടും തമ്മിൽ യാതൊരു സമാനതകളും ഇല്ല. ഒന്നെന്താണ്? തികച്ചും പൂർണ്ണമായും ആധ്യാത്മികമായ അന്വേഷണം, ആധ്യാത്മികമായ സാക്ഷാത്കാരം ആണ് അവിടെ. മറ്റൊന്നെന്താണ്? ഭൗതികമായ അന്വേഷണങ്ങൾ, ഭൗതികമായ കണ്ടെത്തലുകൾ, അതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എന്താണ് അത്? ആന്തരികമായി സംഭവിക്കുന്നതാണ്. മറ്റുള്ളതെല്ലാം എന്താണ്? ഭൗതികമായ, ബാഹ്യമായ, ബുദ്ധിപരമായ നിഗമനങ്ങളാണ്. രണ്ടും ഇങ്ങനെ ഒന്നാവും? രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടു മാർഗമാണ്. അപ്പോ ഈ സൃഷ്ടിക്ക് കാരണം ബ്രഹ്മം, ബ്രഹ്മത്തിൽ നിന്ന് ഇങ്ങനെ സൃഷ്ടി ഉണ്ടായി ക്രമം എന്നെല്ലാം പറയുമ്പോൾ ഈ സൃഷ്ടിയുടെ ഭൗതിക താല്പര്യമല്ല പറയുന്നത്. ഈ സൃഷ്ടിയുടെ ഭൗതികമായ എന്തെങ്കിലും രഹസ്യം അല്ലെങ്കിൽ യുക്തി അതല്ല പറയുന്നു. അപ്പൊ നമ്മൾ ഭൗതികമായി അന്വേഷിച്ച് കണ്ടെത്തുന്ന ഈ സൃഷ്ടിയുടെ നിയമങ്ങളും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഋഷിമാര് ഇന്നത്തെ ഈ ഭൗതികമായ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്താത്ത. നമ്മൾ പറയുന്നതൊക്കെ അവർ കണ്ടുപിടിച്ചിരിക്കണം. നമ്മുടെ അപ്പൂപ്പന്മാരാരും ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിലും പറയും. അടുത്ത കാലത്ത് ഞാനൊരു മാസികയിൽ വായിച്ച് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഋഷിയുടെ പേര്, ഏതോ ഒരു ഋഷി അത് കണ്ടുപിടിച്ചാണ്. അത് സായിപ്പന്മാരിവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോ ഋഷിമാരോടുള്ള ബഹുമാനം കൊണ്ട് അങ്ങനെയൊക്കെ എഴുതിയെങ്കിൽ അത് ശരി. അതിക്കഴിഞ്ഞതിന് ഏതൊരർത്ഥമില്ല. കാരണം ഇവിടെ ഇതിന്റെ ആധ്യാത്മിക സത്യത്തെ വെളിപ്പെടുത്തുന്നു. അത് വെളിപ്പെടുത്താൻ ഋഷി ആഗ്രഹിക്കുന്നു. ഋഷി അന്വേഷിച്ച എന്താണ്? എന്താണ് ഇതിന്റെ ആധ്യാത്മിക രഹസ്യം? എന്താണ് ഭൗതിക രഹസ്യം? അല്ല, ഇന്നത്തെ ബുദ്ധി അന്വേഷിക്കുന്ന എന്താണ്? ഇതിന്റെയൊക്കെ ഭൗതിക രഹസ്യം എന്താണ്? ആധ്യാത്മികമായി ഇതിന്റെ രഹസ്യത്തെ ഒരാൾ സാക്ഷാത്കരിക്കുകയാണ്. ഭൗതികമായി ഇതിന്റെ രഹസ്യങ്ങളെ കണ്ടെത്തുന്നു, വെളിപ്പെടുത്തുന്നു. രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഇതിന്റെ ഒന്ന് വാച്യാർത്ഥത്തിൽ എടുക്കേണ്ട എന്താണോ, ബ്രഹ്മത്തിൽ നിന്ന് നേരെ ആകാശം പ്രകടമായി, ആകാശത്തിൽ നിന്ന് വായു എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ആകാശം, ഈ ആകാശത്തിൽ നിന്നാണ് വായു ഉണ്ടായത് എന്നുള്ള വാച്യാർത്ഥത്തെ എടുക്കില്ല. അങ്ങനെ എടുക്കുകയും അതിന് സയൻസിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്നതൊക്കെ വെറും പിടിത്തമാണ്. അത് താല്പര്യമില്ല. ഭാഷകാരൻ പറഞ്ഞു അങ്ങനെ ഒരു താല്പര്യമില്ല, ഭൗതികമായ താല്പര്യത്തിലല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പിന്നെ ആന്തരികമായി ഒരാൾ ഇതിന്റെ രഹസ്യത്തെ അന്വേഷിക്കുമ്പോൾ അയാൾക്ക് വെളിപ്പെടുന്ന ചില തത്വങ്ങൾ മാത്രമാണ് ആന്തരികമായി വെളിപ്പെടുന്ന ചില തത്വങ്ങൾ, അല്ലാതെ ഇതൊന്നും ഭൗതിക തത്വങ്ങളല്ല. അതുകൊണ്ട് ആണ് ഭാഷകാരം പറയുന്നത്. എന്താണോ ഈ സൃഷ്ടി ഉണ്ടായത് അനന്തമായ ഒന്നിൽ നിന്നാണോ? അപ്പൊ സൃഷ്ടിയുടെ കാരണത്തെ ആന്തരികമായി അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ അനന്തതയിൽ എത്തിച്ചേരും. ആ അനന്തതയിൽ ആരാധിച്ചത് താൻ തന്നെയാണ്. താൻ എത്തിച്ചേരുന്നത് തന്റെ സ്വരൂപത്തിലാണ്. അവിടെ നിന്ന് ഈ സൃഷ്ടിയുമായി ബന്ധം സ്ഥാപിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് മായ. അങ്ങനെ ഒരു ബന്ധമേ ഇതിൽ കണ്ടെത്താൻ പറ്റും. ഭൗതികമായ അന്വേഷിച്ച കണ്ടെത്തുന്നതൊന്നും മായയല്ല, പരമാർത്ഥമാണ്, സത്യമാണ്. മായ കണ്ടെത്താൻ ആധ്യാത്മികമായി അന്വേഷിച്ചാലേ പറ്റൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണോ അനന്തമാണ് കാരണം. അനന്തതയെ ഉറപ്പിച്ചിട്ട് പറയുന്നു അതിൽ നിന്ന് സർവസൃഷ്ടികളും ഉണ്ടായി. അപ്പൊ സൃഷ്ടിയെ സംബന്ധിച്ച് അത്രയും മനസ്സിലായോ? തസ്മാത് ആകാശാദി കാരണത്വ, അതുകൊണ്ട് ആകാശാദികൾക്കും കാരണമാണ്. ദേശത തവത് അനന്തം ബ്രഹ്മ, ദേശം കൊണ്ട് ഇത് ബ്രഹ്മ അനന്തമാണ്, കാലം കൊണ്ടും വസ്തു കൊണ്ടും അനന്തമാണ്. ആകാശോ ഹി അനന്തരി പ്രസിദ്ധം ദേശത, ആകാശത്തെ സംബന്ധിച്ച് പ്രസിദ്ധമാണ്. എന്താണ് അത്? ദേശം കൊണ്ട് അനന്തമാണ്. തസ്യചായം കാരണം, അതിനും ഇത് കാരണമാണ്. തസ്മാ സിദ്ധം ദേശത ആത്മനാനന്ദ്യം, അതുകൊണ്ട് സിദ്ധമായി. എന്താണോ ആത്മാവ് ആകാശത്തെക്കാളും അനന്തമാണ്. അപ്പൊ ആകാശത്തിൽ ആകാശം ആത്മാവിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താണോ? നമ്മൾക്ക് അനന്തമായി അനുഭവപ്പെടുന്ന ഈ ആകാശം പോലും നിലനിൽക്കുന്ന ഒരു അനന്തതയുണ്ട്. ആ അനന്തതയാണ് ആത്മാവ്. ആ അനന്തതയെ അപേക്ഷിച്ച് ഇതെല്ലാം പരിച്ഛിന്നമാണ്. ഇതിലെന്തുകൊണ്ട് അനന്തത അനുഭവപ്പെടുന്നു? കാരണം ആ അനന്തതയിൽ നിന്നത് വേറിട്ടല്ല. അപ്പോൾ സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ ഇത്രമാത്രമേ ശ്രുതി മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ആനന്ദതയോട് അനന്യമായിരിക്കുന്നു, അതിൽ നിന്നൊന്നിനെയും വേർതിരിക്കാൻ വയ്യ. അതെന്താണ്? അത് വ്യക്തിനിഷ്ഠമായ ഒരു അനുഭവമാണ്, ഋഷിയുടെ അനുഭവമാണ്. അത് വ്യാവഹാരികമായ ഒന്നല്ല, വ്യാവഹാരികമായി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല, ബുദ്ധിപരമായി കണ്ടുപിടിച്ച് വിതരണം ചെയ്യുന്ന ഒന്നല്ല. നമ്മുടെ ബൗദ്ധികമായ അറിവ് പലതിനെക്കുറിച്ചും അറിയുന്നു, നമ്മൾ പലതും കണ്ടെത്തുന്നു, അതിനെ നമ്മൾ വിതരണം ചെയ്യും മറ്റേതിനെയും പോലെ. ഇതങ്ങനെയൊന്നല്ല. സാക്ഷാത്കാരത്തെ ആർക്കും വിതരണം ചെയ്യാൻ ഒക്കത്തില്ല. അത് കേവലം വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്. അതല്ല സയൻസ് എന്ന് പറയുന്നു. സയൻസ് വേറെയാണ്. അതിൽ പറയുന്ന കാര്യങ്ങളല്ല ഇത്. അത് നമുക്ക് വിതരണം ചെയ്യാൻ പറ്റിയ കാര്യമാണ്, ബൗദ്ധികമായ അറിവാണ്. ആ നിലയിലല്ല പറയുന്നത്. എന്താണ് ബ്രഹ്മത്തിൽ നിന്ന് ആകാശമുണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു ബൗദ്ധികമായ അറിവിനെ വിതരണം ചെയ്യാൻ, മറിച്ച് എന്താണ് ഈ പ്രപഞ്ച കാരണത്തിന് പ്രപഞ്ചത്തോടുള്ള അനന്യതയെ അതിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നു. അതിനുവേണ്ടി മാത്രം പറയുന്നു. എന്താണ് അനന്യതയെ വെളിപ്പെടുത്താൻ വേണ്ടി പറയുന്നു, ഇതിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സൃഷ്ടി ഉണ്ടായി. അല്ല, സൃഷ്ടി ഇങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന സൃഷ്ടിയുടെ നിയമത്തെ വെളിപ്പെടുത്താനല്ല. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു നിയമത്തെ കണ്ടെടുത്തിയതുമല്ല. എങ്ങനെ ആകാശത്തിൽ നിന്ന് വായു ഉണ്ടായി, വായുവിൽ നിന്ന് അഗ്നി ഉണ്ടായി, അങ്ങനെ ഒരു നിയമത്തെ ഋഷി കണ്ടെത്തിയല്ല. പക്ഷെ ഒരു നിയമമുണ്ട്, അതെന്താണ്? അനന്യത്വം. ഇത് ഓരോന്നും അതിൽ നിന്നും അനന്യമായിരിക്കുന്നു. അതിനുവേണ്ടി അതിനെ ഉറപ്പിക്കുകയാണ്. അതാണ് അനന്തത. ആകാശോ ഹി അനന്തരി പ്രസിദ്ധം, ആകാശം അനന്തമാണെന്ന് നമുക്കെല്ലാം അറിയാം. ദേശത തസ്യചായം കാരണം, അതിനും ഇത് കാരണമാണ്. തസ്മാ സിദ്ധം ദേശത ആത്മനാനന്ദ്യം. നഹി അസർവഗത സർവഗതം ഉത്പദ്യമാനം ലോകേ കിഞ്ചിത് ദൃശ്യതേ. ഇനി പറയുന്നു ലൗകിക യുക്തി അനുസരിച്ച് പറയുന്നു. നിങ്ങൾ നോക്കുക, വ്യാപകമായ ഒന്നിൽ നിന്ന് തന്നെ വ്യാപകം ഉണ്ടാകുന്നുള്ളൂ, അങ്ങനെ അല്ലാതെ ഒന്നിൽ നിന്നും മറ്റൊന്നുണ്ടാകുന്നില്ലല്ലോ. വ്യാപകമല്ലാത്ത ഒന്നിൽ നിന്നും ഒന്നുണ്ടാകും. അത് സംഭവിക്കുന്നുണ്ടല്ലോ. സർവവ്യാപകമായിരിക്കുന്ന ആകാശം, അതിൽ നിന്നല്ലേ ബാക്കി സർവവും നിലനിൽക്കുന്നു കാണുന്നത്. അതാണ് അസർവകത. അങ്ങനെ വ്യാപകമല്ലാത്ത ഒന്നിലാണോ ഇതൊക്കെ നിൽക്കുന്നത്? അല്ല, വ്യാപകമായ ആകാശത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഇത് ഭൗതികമായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ സർവവ്യാപകമായ ഒന്നിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്, കാണപ്പെടുന്നത്. അതോ നിരുദ്ധയം ആത്മന ആനന്ദം. അതുകൊണ്ട് ആത്മാവിന്റെ അനന്തത താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. ദേശത തഥ അകാര്യത്വ കാലത ഭിന്ന വസ്തുന്തരഭാവ വസ്തുത. അതുകൊണ്ട് ദേശം കൊണ്ട് കാര്യമല്ലാത്തതുകൊണ്ട് കാലം കൊണ്ട് ഇത് പരിച്ഛിന്നമല്ല. ഇതിൽ നിന്ന് ഭിന്നമായിട്ടൊരു വസ്തുവില്ലാത്തതുകൊണ്ട് വസ്തുത ഇത് പരിച്ഛിന്നമല്ല. ഇതിനേക്കാൾ വലുതായി ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് വലിയൊരു ദേശമില്ല. അതുകൊണ്ട് ഇത് ദേശം കൊണ്ട് പരിച്ഛിന്നമല്ല. ആത്മാവ് അത് കാര്യമല്ല. അതുകൊണ്ടത് കാലം കൊണ്ട് പരിച്ഛിന്നമല്ല. ആത്മാവിൽ നിന്ന് അന്യമായി ഭിന്നമായി ഇവിടെ ആകാശകാലാദികളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ടത് വസ്തു കൊണ്ടും പരിച്ഛിന്നമല്ല. അത് നിരതിശയം സത്യത്വം. അതുകൊണ്ട് അത് നിരതിശയമായ സത്യമാണ്, അനന്തമാണ്. അതിൽ നിന്ന് സൃഷ്ടമായ ഈ പ്രപഞ്ചം അതിനോട് അഭിന്നമായി തന്നെ ഇരിക്കുന്നു. അതാണ് അതിൻ്റെ അനന്തത എന്ന് അനന്തതയെ പറഞ്ഞിട്ട് അടുത്തിനി സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു.